നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവമെന്തേ നിശബ്ദനായിരിക്കുന്നു. ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ലേഖനം. സ്റ്റെല്ല ബിന്നി എഴുതുന്നു. രക്ഷ വിദൂരത്തിലാണോ? യേശു തികച്ചും നീതിമാനാണെന്ന് യേശുവിനെ കുരിശുമരണത്തിനായി വിട്ടുകൊടുത്ത പീലാത്തോസിന് വ്യക്തമായും അറിയാമായിരുന്നു. വചനങ്ങൾ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു. എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവന് അറിയാമായിരുന്നു. മർക്കോസ് 15:10. അതുകൊണ്ട് തന്നെ വിചാരണയുടെ സമയത്ത് പീലാത്തോസ് യേശുവിനെ വിട്ടയക്കുവാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ പുരോഹിത പ്രമുഖന്മാരും അവരാൽ പ്രേരിതരായ യഹൂദജനവും പീലാത്തോസിനോട് ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന്. പീലാത്തോസ് അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി യേശുവിനെ ക്രൂശിക്കുവാൻ വിട്ടുകൊടുത്തു. വിട്ടുകൊടുക്കുന്നതിന് മുൻപ് അവൻ അവരുടെ മുൻപിൽ വച്ച് തൻ്റെ കൈകൾ കഴുകി ഇപ്രകാരം പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവിടെ കൂടിയിരുന്ന യഹൂദജനവും ആക്രോശിച്ചു പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിക്കൊള്ളട്ടെ. അവർ അവനെ കൊണ്ടുപോയി നിർദ്ദയം ക്രൂശിച്ചു. തലമുറകളുടെ മേൽ വീണ രക്തം. അധിക നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ജെറുസലേം നശിപ്പിക്കപ്പെട്ടു. ശിക്ഷാവിധിയുടെ നുഖം സ്വമേധയാ ഏറ്റുവാങ്ങിയ യഹൂദന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു. എത്തിയ ഇടങ്ങളിൽ അതികഠിനമായി ഞെരുക്കപ്പെട്ടു. കഷ്ടതയുടെ 19 നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അക്കാലഘട്ടത്തിലെ യഹൂദ പണ്ഡിതന്മാർക്ക് തങ്ങളുടെ ചിതറിക്കപ്പെടലിന്റെയും കഷ്ടതയുടെയും കാരണങ്ങളെക്കുറിച്ച് വെളിവ് ലഭിച്ചു. അവർ ന്യൂയോർക്കിൽ ഒന്നിച്ചുകൂടി ഏകകണ്ഠമായി ഇങ്ങനെ പ്രഖ്യാപിച്ചു, യേശുവിനെ വധിക്കുന്നതിന് വേണ്ടി അന്നത്തെ സെൻഹെദ്രീൻ സംഘം നടത്തിയ വിചാരണയും വിധിയും തികച്ചും അനീതിപരമായിരുന്നു. യേശുവിനെ ക്രൂശിൽ തറച്ചുകൊന്നത് വലിയ തെറ്റായിപ്പോയി. അതിനാൽ അന്ന് യേശുവിനെതിരെ പുറപ്പെടുവിച്ച വിധി ഞങ്ങൾ ദുർബലപ്പെടുത്തുന്നു. തങ്ങളുടെ മുൻഗാമികൾ ചെയ്ത തെറ്റിനെ അവർ തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ചു. ലോകത്തിൻ്റെ അതിർത്തികളിൽ നിന്നും സ്വദേശത്തേക്ക് മടങ്ങിവരാൻ അനുവദിച്ചു. അങ്ങനെ 1948 വീണ്ടും ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ലോകചരിത്രത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് അവിടെ അരങ്ങേറിയത്. 19 നൂറ്റാണ്ടുകളോളം ലോകത്തിൻ്റെ അതിർത്തികളോളം അരക്ഷിതരും പീഡിതരുമായി ചിതറിക്കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗം ഒരു നിർണായക നിമിഷത്തിൽ ഒത്തുചേർക്കപ്പെട്ട് ഒരു രാഷ്ട്രം രൂപീകരിക്കുക. ദൈവത്തിൻ്റെ മഹാകാരുണ്യമാണ് ഇവിടെ പ്രകടമായത്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. യേശയ്യ 59:1-2. ചിതറിക്കപ്പെടലിന് പിന്നിൽ. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച ചിതറിക്കപ്പെടലുകൾ പോലെയുള്ള കഠിനവും ഒരുപക്ഷെ ബീഭത്സവുമായ ചിതറിക്കലുകളും കഷ്ടതകളും നമ്മളും നമ്മളുൾപ്പെടുന്ന കുടുംബവും സമൂഹങ്ങളും പേറുന്നുണ്ടാവും. ഞങ്ങൾ ഇത്രയേറെ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഉപവാസങ്ങളെടുത്തിട്ടും ദൈവമെന്തേ നിശബ്ദനായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മുൻപറഞ്ഞ ചരിത്രം നമുക്ക് അതിന് ഉത്തരം നൽകുന്നുണ്ട്. തിരിച്ചറിയുകയും ഏറ്റുപറയുകയും പരിഹാരം ചെയ്യുകയും ചെയ്യാത്ത പാപങ്ങൾ. യേശുവിനെ കുരിശുമരണത്തിന് വിധിച്ചതും ക്രൂശിച്ചതും തങ്ങൾക്ക് ചെയ്യാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ നന്മയും ഏറ്റവും വലിയ ദൈവശുശ്രൂഷയും ആണെന്നാണ് പുരോഹിത പ്രമുഖന്മാർ കരുതിയത്. ജനം മുഴുവൻ വഴിതെറ്റിക്കപ്പെട്ട് നശിക്കുന്നതിനേക്കാൾ നല്ലത് പകരമായി ഒരുവൻ യേശു മരിക്കുന്നതാണ് എന്ന് പ്രധാന പുരോഹിതനും മറ്റ് പുരോഹിതരും ആലോചിച്ചുറച്ചു. അതിൻ പ്രകാരമാണ് യേശുവിനെ കുരിശിലേറ്റാനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നത്. എന്നാൽ നിഷ്കളങ്ക രക്തത്തെയാണ് തങ്ങൾ തൂക്കിലേറ്റിയതെന്ന് അവർ തിരിച്ചറിയാൻ 19 നൂറ്റാണ്ടുകൾ കഴിയേണ്ടി വന്നു. ആ നാളുകളിൽ ചിതറിക്കപ്പെട്ടെടുത്ത് അവർക്ക് നേരിടേണ്ടി വന്ന കഷ്ടതയാണ് യഥാർത്ഥത്തിൽ അവരുടെ കണ്ണു തുറപ്പിച്ചത്. ദൈവത്തോടും മനുഷ്യനോടും അവർ അതേറ്റുപറഞ്ഞു. സെൻഹെദ്രീൻ സംഘം നടത്തിയ തെറ്റായ വിധിയെ അവർ നിർവീര്യപ്പെടുത്തി കർത്താവിൻ്റെ കരുണയ്ക്കായി നിലവിളിച്ചു. അപ്പോൾ രക്ഷയുടെ തുറമുഖത്തേക്ക് നങ്കൂരമടിക്കുവാൻ ദൈവം അവരെ അനുവദിച്ചു. എത്തേണ്ടിടത്തെത്തിയപ്പോൾ തങ്ങളുടെ ദുർവിധിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതുവരെയുള്ള നീണ്ട കാലയളവിൽ മറ്റു പലതിനെക്കുറിച്ചും അവർ അനുതപിച്ചിട്ടുണ്ടാകാം. തുളസിക്കും ചതകുപ്പയ്ക്കും ദശാംശം കൊടുക്കുകയും യഥാർത്ഥമായ ദൈവനീതിയെ അവഗണിക്കുകയും ചെയ്തുകൊണ്ടുള്ള അവരുടെ അനുതാപ പ്രകരണങ്ങൾ വായുവിലുള്ള പ്രഹരങ്ങളായി അവശേഷിക്കുകയും അവർ തങ്ങളുടെ കഷ്ടതകളിൽ തന്നെ തുടരുകയും ചെയ്തപ്പോൾ മഹാകാരുണ്യവാനായ ദൈവം തന്നെയാണ് അവരുടെ കഷ്ടതയുടെ കാരണങ്ങളെക്കുറിച്ചുള്ള ഉൾവെളിച്ചം നൽകി അവരെ രക്ഷപ്പെടുത്തിയത്. കാലങ്ങൾക്ക് മുൻപ് നാം നടത്തിയ നിർദയവും തികച്ചും അനീതിപരവുമായ വിധികളും പ്രവൃത്തികളും ഇന്ന് നമുക്ക് ചുറ്റും കഷ്ടതയുടെയും അസമാധാനത്തിൻ്റെയും കാരണങ്ങളായി നിലകൊള്ളുന്നുണ്ടാകാം. തിരിച്ചറിയാനും തിരുത്തുവാനും അതേറ്റുപറയാനും തയ്യാറാവും. ഇസ്രായേൽ ജനത്തെ തിരിച്ചു നടത്തിയ അവിടുന്ന് നമ്മെ രക്ഷയുടെ തുറമുഖത്തെത്തിക്കും. അതെ, നിശ്ചയമായും രക്ഷ വിദൂരത്തല്ല. സക്കേവൂസിലെ ധീരനായ വിശുദ്ധൻ. സക്കേവൂസിൽ മാനസാന്തരപ്പെട്ട ഒരു ധീരവിശുദ്ധനെ നമുക്ക് കാണാൻ കഴിയും. യേശുവിനെ വീട്ടിൽ സ്വീകരിച്ച് പരിചരിക്കുന്നതിനിടയിൽ യേശുവിൻ്റെ സ്നേഹം അടുത്തറിഞ്ഞപ്പോൾ അവന് തോന്നി താൻ ഒരു മഹാപാപിയാണെന്ന്. അത് തിരിച്ചറിഞ്ഞവൻ യേശുവിൻ്റെ കാൽക്കലൊന്നും വീണ് മാപ്പ് പറയുന്നില്ല. പക്ഷേ അവൻ ഭക്ഷണമേശയെങ്കിൽ എഴുന്നേറ്റ് നിന്ന് തൻ്റെ ധീരമായ കാൽവയ്പ്പുകൾ യേശുവിനെ അറിയിക്കുന്നു. കർത്താവെ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടിയായി തിരികെ കൊടുക്കുന്നു. യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സക്കേവൂസിൻ്റെ ആ ധീരമായ തീരുമാനം കേട്ടതിന് ശേഷം മാത്രമാണ് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന വചനം യേശുവിൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ടത്. നമുക്കെന്തേ രക്ഷ വൈകുന്നു. സക്കേവൂസിനെ പോലെ ധീരമായൊരു കാൽവയ്പ് നടത്താൻ നാം മടിക്കുന്നത് കൊണ്ട് തന്നെ അനേകവട്ടം നാം പാപിയാണെന്ന് ഏറ്റുപറയാനും കുമ്പസാരിക്കുവാനും നാം തയ്യാറാകും. പക്ഷേ നമ്മുടെ അനീതിപരമായ പ്രവൃത്തിയിലൂടെ ക്ഷതമേറ്റവനെ സുഖപ്പെടുത്തുവാനും പരിഹാരം ചെയ്യാനും നാം തയ്യാറാവുകയില്ല. എന്നിട്ടും നാം ചോദിക്കും, കർത്താവെ, രക്ഷ വിദൂരത്താണോ എന്ന്. പിന്നെങ്ങനെ കർത്താവായ യേശുവിന് പറയാൻ കഴിയും, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന്? എങ്ങനെ അവിടുന്ന് പറയും ഇന്ന് ഈ സ്ഥാപനം അല്ലെങ്കിൽ സഭാസമൂഹം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന്? കൊട്ടിയത്ത് കട്ടത് കോട്ടയത്ത് തിരികെ കൊടുത്താൽ. ദാനധർമ്മം എപ്പോഴും പാപത്തിന് പരിഹാരമാണ്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നതുപോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പ്രഭാഷകൻ 3:30. എന്നാൽ കൊട്ടിയത്ത് കട്ടത് കോട്ടയത്ത് തിരികെ കൊടുത്താൽ മതിയാകുമോ? ഇല്ല. നമ്മുടെ അനീതിപരമായ വിധികളും നീചമായ പ്രവൃത്തികളും നിമിത്തം വേദനിച്ചവരും അനീതിയുടെ നുഖം വഹിച്ചവരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ നമ്മുടെ പരിഹാരകർമ്മങ്ങൾ അവരെ തേടിയെത്താതെ നാം കുറേയേറെ പണം കൊണ്ടുപോയി അനാഥശാലകൾക്ക് നൽകുകയും സുവിശേഷ വേലയ്ക്ക് നൽകുകയും ചെയ്താൽ അതൊരു പരിഹാര പ്രവൃത്തി ആകുമോ? ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സക്കേവൂസ് ചെയ്തതുപോലെയല്ല നാം ചെയ്യുന്നത്. സക്കേവൂസ് രണ്ടു കാര്യങ്ങൾ ചെയ്തു. ഇതിൽ ഒന്നാമത്തെ കാര്യം ഉപേക്ഷിച്ചുകൊണ്ട് രണ്ടാമത്തെ കാര്യം മാത്രം ചെയ്താൽ യേശുവിന് നമ്മെ നീതീകരിക്കുവാനോ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തെയോ കുടുംബത്തെയോ സ്ഥാപനത്തെയോ സഭാ കൂട്ടായ്മകളെയോ നോക്കി പറയാനേ കഴിയുകയില്ല. ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് അതുകൊണ്ട് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുൻപിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. പ്രഭാഷകൻ 34:20. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ മാന്യത, സൽപ്പേര്, പ്രവർത്തന മണ്ഡലങ്ങൾ, ന്യായമായ അവകാശങ്ങൾ, അങ്ങനെ പലതിനും ഇത് ബാധകമാണ്. നവംബർ ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസമാണല്ലോ. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തികച്ചും ന്യായയുക്തമാണ്. എന്നാൽ മരണശേഷം കാലങ്ങളോളം ശുദ്ധീകരണാഗ്നിയിൽ കഴിയാനുള്ള വിധി നമുക്ക് നേടിത്തരുന്ന മുകളിൽ പറഞ്ഞ തരത്തിലുള്ള പരിഹാരക്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോയെന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിച്ചത്തിൽ പരിശോധിച്ചു നോക്കി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അതിന് പരിഹാരം ചെയ്യുന്നതല്ലേ ഉചിതം? ഈ നവംബർ മാസം അങ്ങനെയൊരു പരിഹാര ജീവിതത്തിൻ്റെ അരൂപിയിലേക്ക് നമ്മെ നയിക്കട്ടെ. ധീരനായ സക്കേബുസ് നമുക്ക് മാതൃകയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ.